ഡിയാഗോ യുഗത്തിൽ നിന്ന് മെസ്സിയുടെ ലോകകപ്പിലേക്ക്, എ എൻ രവീന്ദ്രദാസ് എഴുതിയ ലേഖനം. ആകസ്മികതയുടെ പൂക്കൾക്കായി നാം പൂക്കൂട ഒരുക്കിയത് വെറുതെയായില്ല. ഖത്തറിൽ കാൽപന്തുകളിയുടെ ഉത്സവഭൂമിയിൽ അർജന്റീനയുടെ മിശിഹായായി ലോകകിരീടമുയർത്തിയ ലയണൽ മെസ്സിക്ക് ഹൃദയത്തിന്റെ പൂക്കൂടയിൽ തന്നെയായിരിക്കും സ്ഥാനം. 36 വർഷം മുൻപ് മെക്സിക്കോയിലെ ആസ്റ്റെക് സ്റ്റേഡിയത്തിൽ തെക്കേ അമേരിക്കയിലെ രണ്ടാമത്തെ വലിയ രാജ്യമായ അർജന്റീനയെ സ്വർണക്കപ്പിലേക്ക് എത്തിച്ച ഡിയാഗോ മറഡോണയുടെ നേരവകാശിയായി തന്റെ കാലഘട്ടവും ചരിത്രവും രേഖപ്പെടുത്തി ലയണൽ മെസ്സി എന്ന 35-കാരൻ ലോകത്തിനു മുന്നിൽ നിറചിരിയോടെ നിൽക്കുന്നു. മൃത്യുകവാടം കടന്നുപോയ ഡിയാഗോയുടെ രചനയ്ക്കുള്ള അർജന്റീനയുടെ ഏറ്റവും നല്ല സ്മരണികയാണ് മെസ്സിയുടെ കൈകളിലൂടെ തെക്കേ അമേരിക്കയിലേക്ക് എത്തിച്ച ഈ 10-ാമത് ലോകകിരീടം. വ്യക്തിഗത ക്ലബ് നേട്ടങ്ങൾ അത്രയും സ്വന്തമാക്കി മികച്ച ലോകതാരത്തിനുള്ള ബാലൻ ഡിയോർ പുരസ്കാരത്തിന്റെ 7-ാം നിറവിലെത്തിയും ലാറ്റിൻ തട്ടകത്ത് കോപ്പ അമേരിക്ക വെട്ടിപ്പിടിച്ചും എത്തിയ മെസ്സി ജന്മദൌത്യമായി ഫിഫ കപ്പിലും മുദ്ര ചാർത്തി ചരിത്രപഥത്തിൽ വന്നു നിൽക്കുന്ന അസുലഭ ധന്യമുഹൂർത്തമാണിത്. ലോകകപ്പിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും നാടകീയവും ആവേശഭരിതവും ആജ്ഞാപൂരിതവുമായ പ്രകടനത്തിലൂടെ ലോക ഫുട്ബോളിന്റെ നാളത്തെ മുഖമായ കിലിയൻ എംബാപ്പയിലൂടെ ഫ്രാൻസ് നടത്തിയ അവിശ്വസനീയമായ തിരിച്ചുവരവിനെ ഷൂട്ടൌട്ടിന്റെ അഗ്നിപരീക്ഷയിൽ മറികടന്ന് അർജന്റീന രാജസൂയം പൂർത്തിയാക്കുമ്പോൾ മെസ്സി എന്ന മാന്ത്രികന്റെ ലോകകപ്പിലെ ഐതിഹാസിക പോരാട്ടങ്ങളുടെ വീരഗീതവുമായി. ഫ്രാൻസിനെ പരാജയത്തിന്റെ ഭീതിയിലേക്ക് എടുത്തെറിഞ്ഞ് ഏഞ്ചൽ ഡി മരിയയ്ക്കൊപ്പം ആക്രമണത്തിന്റെ നിലയ്ക്കാത്ത തരംഗമായി മാറിയ മെസ്സി എല്ലാ അർത്ഥത്തിലും ഞായറാഴ്ച രാത്രി ലുസൈൽ സ്റ്റേഡിയത്തിൽ അർജന്റീനയുടെ നായകനും നിയന്താവുമായി. 2014 ഫൈനലിൽ ജർമ്മനിയോട് പരാജയപ്പെട്ടപ്പോൾ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയ മെസ്സിയെ തന്റെ അവസാന ലോകകപ്പ് പോരാട്ടത്തിലും അതേ ബഹുമതി തേടിയെത്തി. ഷൂട്ടൌട്ടിലടക്കം ടീമിന്റെ കാവൽ മാടം ഇളകാതെ കാത്തുസൂക്ഷിച്ച എമിലിയോ മാർട്ടിനസ് മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത് അംഗീകാരത്തിന്റെ ഇരട്ടിമധുരമായി. ഒപ്പം ഒരു ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിലും പ്രീ ക്വാർട്ടർ മുതൽ ഫൈനൽ വരെയുള്ള നോക്കൌട്ട് റൌണ്ടിലും ഗോളടിച്ച ഏകതാരമെന്ന അപൂർവ നേട്ടവും മെസ്സി കൂടെ കൂട്ടി. അതേസമയം 2006 ശേഷം ഒരിക്കൽ കൂടി ഷൂട്ടൌട്ടിന്റെ കടമ്പയിൽ വീണെങ്കിലും പെലെയ്ക്ക് ശേഷം ഏറ്റവും പ്രായം കുറഞ്ഞ ലോകകപ്പ് ജേതാവായി 2018 ചരിത്രത്തിലേക്ക് കയറി നിന്ന കിലിയൻ എംബാപ്പെ 1966 ഇംഗ്ലണ്ടിന്റെ ജിയോ ഹേഴ്സിറ്റിനുശേഷം കലാശപ്പോരാട്ടത്തിൽ ഹാട്രിക് നേടുന്ന ആദ്യ താരമെന്ന രജതരേഖയിലുമെത്തി. വേഗതയുടെയും ശക്തിയുടെയും സംഘബലത്തിന്റെയും ആക്രമണശേഷിയുടെയും ചൂടും ചൂരും പകർന്ന് അർജന്റീനയും ഫ്രാൻസും തോളോട് തോൾ നിന്ന് പോരടിച്ച നിശ്ചിത സമയത്തിന്റെ അവസാന ഭാഗവും അധിക സമയക്കളിയും സമ്മാനിച്ചത് ഫുട്ബോളിന്റെ നവഭാവുകത്വമാണ്. അവിടെയാണ് ഒടുങ്ങാത്ത ഇച്ഛാശക്തിയും പ്രതിഭാവിലാസവും കളിമികവും കൊണ്ട് എംബാപ്പെ ഫ്രാൻസിനെ തിരികെ കൊണ്ടുവന്നത്. ഇത്രത്തോളം വികാര തീവ്രതയോടുള്ള ആക്രമണവും നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രതിരോധവും ഇന്നോളം ഒരു ലോകകപ്പ് ഫൈനലും ദർശിച്ചിട്ടില്ല. ബീജിംഗ് ഒളിമ്പിക്സ് ഫുട്ബോൾ ഫൈനലിൽ നൈജീരിയയ്ക്കെതിരെ ഗോൾ നേടി അർജന്റീനയെ സ്വർണ്ണ മെഡലിലെത്തിച്ച ഡിമരിയയും മെസ്സിയും ചേർന്ന ഇഴമുറക്കമുള്ള മുന്നേറ്റക്കണ്ണി 14 വർഷത്തിനു ശേഷവും അതേ മൂർച്ചയോടെ മഹാപ്രവാഹമായി ഫ്രാൻസിന്റെ മിഥ്യാമോടികളെ അമ്മാനമാടിയ കാഴ്ച ഒരിക്കലും ഓർമ്മയിൽ നിന്നും മായുന്നതല്ല. കളിജീവിതത്തിന്റെ അസ്തമയത്തിലും ഇരുവരും തങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം രാജ്യത്തിനായി ബാക്കിവച്ചിരുന്നു. പാസുകളിലും ക്രോസുകളിലും നീക്കങ്ങളിലും പരസ്പര ധാരണയിലും ഒരുപോലെ ചിന്തിച്ചു നീങ്ങിയ അസാമാന്യ പ്രതിഭകളുടെ സമന്വയമാണ് ലോക ഫുട്ബോളിലെ 3-ാം ഫ്രഞ്ച് വിപ്ലവത്തെ തടഞ്ഞു നിർത്താൻ ആൽബി സെലസ്റ്റൻ ടീമിന് വജ്രായുധമായത്. ചില മികവുകളിൽ അസദൃശമായ പാഠവുമുള്ള മെസ്സിക്ക് തുല്യനായി ഒരാളെയും ചൂണ്ടിക്കാട്ടാനില്ല. ലോകകപ്പ് കൈവശമുള്ള ടീമിന്റെ സ്പിരിറ്റും ആത്മവിശ്വാസവും അളവറ്റ ഉണർവും കളത്തിലെ പ്രായോഗിക പാഠത്തിന്റെ മികവും കൈവശമുള്ള ഫ്രഞ്ച് ടീം ഒരു മത്സരത്തിന്റെ ഏറിയ പങ്കും ഇത്രമേൽ നിസ്തേജരായി നിന്ന മറ്റൊരവസരമുണ്ടായിട്ടില്ല. തക്ക സമയത്ത് കടിഞ്ഞാൻ അഴിച്ചുവിടാനായി ഉള്ളിൽ കൊടുങ്കാറ്റുമായി എതിർനിരയിലേക്ക് ഊളിയിട്ടിറങ്ങുന്ന മെസ്സി തന്റെ വ്യക്തിഗത മികവ് ടീം ഗെയിമിലേക്ക് പരിവർത്തിപ്പിക്കാൻ എപ്പോഴും ജാഗരൂകനായതിന്റെ കൂടി മികവാണ് അർജന്റീനയ്ക്ക് കരുത്തായത്. ഈ ലോകകപ്പിൽ ജർമ്മനിയുടെയും ബ്രസീലിന്റെയും സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും ബെൽജിയത്തിന്റെയുമല്ല ബലക്ഷയം. ഈ ലോകകപ്പിൽ ജർമ്മനിയുടെയും ബ്രസീലിന്റെയും സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും ബെൽജിയത്തിന്റെയും എല്ലാം ബലക്ഷയം പല കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചതാണെങ്കിലും വാഴ്ത്തിപ്പാടലുകളിൽ മതിമറക്കാതെ അചഞ്ചലമായി മുന്നേറിയ ഫ്രാൻസ് രണ്ടാം സ്ഥാനത്തെത്തിയതും അനുപമമായ കാഴ്ചയാണ്. ഉടനീളം നിശ്ചിതമായ ആക്രമണം നടത്തി കളിക്ക് പുതിയ ഈടുവയ്പ്പുകൾ സമ്മാനിച്ച രണ്ട് ടീമുകൾ ഫ്രാൻസും അർജന്റീനയും തന്നെയാണ്. മൊറോക്കോയുടെ സ്വപ്നതുല്യമായ കുതിപ്പും രാക്ഷസവധങ്ങളും അവർക്ക് ചാർത്തിക്കൊടുത്തിരുന്ന കറുത്ത കുതിരകളെന്ന കവചം മുറിച്ചുകിടക്കുന്നതാണ് ഖത്തറിൽ കണ്ടത്. ആഫ്രിക്കൻ അറബ് സംസ്കാരത്തിന്റെയും ഭാഷയുടെയും സങ്കലനവും ഫ്രാൻസിന്റെ കോളനിയായിരുന്ന ചരിത്രവും ആദ്യമായി സെമിയിലെത്തുന്ന ആഫ്രിക്കൻ രാഷ്ട്രമെന്നതും മൊറോക്കോയുടെ പോരാട്ടങ്ങൾക്ക് സവിശേഷമായ പരിവേഷമേകി. എന്നാൽ മൊറോക്കോയെ കീഴടക്കിയ കഴിഞ്ഞ തവണത്തെ രണ്ടാം സ്ഥാനക്കാരായ കൊച്ചു ക്രൊയേഷ്യ മൂന്നാം സ്ഥാനത്തോടെ മടങ്ങിയതിനൊപ്പം ലൂക്ക മോഡ്രിച്ച് എന്ന അസാമാന്യനായ മധ്യനിര ജനറലിനുകൂടിയാണ് ഖത്തർ വിട ചൊല്ലിയത്. അതേസമയം പ്രതിഭകളുടെ ധാരാളിത്തമുള്ള ഏറ്റവും മികച്ച സാങ്കേതിക മികവുള്ള കളി പുറത്തെടുത്ത ഹാരി കെയ്നിന്റെ ഇംഗ്ലണ്ട് ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനോട് തോറ്റെങ്കിലും ഈ ടൂർണമെന്റിലെ ഏറ്റവും മനോഹരമായ മത്സരമായിരുന്നു അത്. സോക്കറിന്റെ ആഗോളാധിപത്യം യൂറോപ്പിനും ലാറ്റിൻ അമേരിക്കയ്ക്കും മാത്രമാണെന്ന ധാരണയ്ക്ക് ഇടിവുതട്ടുമ്പോൾ ആഫ്രിക്കയ്ക്കും ഏഷ്യയ്ക്കും ഒരുപോലെ ആഹ്ലാദിക്കാം. ഈ കളിയുടെ ആഗോള മേൽവിലാസത്തിൽ പുതിയ രേഖാവലികൾ തെളിയുന്നതായി കാണാം. ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച കാലികൾ ഇടറിവീഴുന്ന കാഴ്ചകൾ, അതുല്യ സൃഷ്ടികളായി വിലയിരുത്തപ്പെട്ടവർ സാധ്യതാ ചിത്രങ്ങളിൽ ഒന്നും ഇല്ലാത്തവരുടെ പ്രഹരത്തിൽ മൈതാനത്ത് മുഖം പൊത്തിക്കരയുന്ന ദൃശ്യം, അങ്ങനെയെല്ലാം കണ്ടുകഴിഞ്ഞതാണ്. കളിയുടെ തലമുറ മാറ്റത്തിന് ഈ ലോകകപ്പ് കളമൊരുക്കി. കളിക്കളത്തിലെ വിജയപരാജയങ്ങൾക്കപ്പുറത്ത് പ്രതിരോധത്തിന്റെയും സ്നേഹത്തിന്റെയും സമഭാവനയുടെയും മാനവികതയുടെയും അടയാളപ്പെടുത്തലുകളും ഖത്തറിൽ കണ്ടു. ഒടുവിൽ ഇങ്ങനെ സംഗ്രഹിക്കാം: ഫുട്ബോൾ ചരിത്രത്തിൽ സ്വർണദീപം ഉയർത്തി നിൽക്കുന്ന മഹാരഥന്മാരുടെ നിരയിൽ ഈ അർജന്റീനക്കാരനും ശാശ്വതീകത്വം നേടുകയാണ്. 86ൽ മറഡോണയുടേതുപോലെ ഇത് മെസ്സിയുടെ ലോകകപ്പാണ്. നമ്മുടെ ഫുട്ബോൾ വിചാരങ്ങളെയും സ്വപ്നങ്ങളെയും പ്രഭാപൂരിതമാക്കുന്ന മാന്ത്രികത ഈ കളിയിലുണ്ട്. മെസ്സിക്ക് തുല്യം മെസ്സി മാത്രം.